എയർ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. ഇന്ത്യ ചൈന അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് രണ്ട് രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. കോർ കമാൻഡർ തലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന 6-ാം വട്ട ചർച്ചയുടെ തുടർച്ചയായാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രസ്താവന തയ്യാറാക്കിയത്. ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും, ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ആശയവിനിമയം ശക്തിപ്പെടുത്തും, തെറ്റിദ്ധാരണകൾ അകറ്റും, അതിർത്തിയിലെ മുൻനിരയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുന്നത് നിർത്താനും ധാരണയായിട്ടുണ്ടെന്ന് ഇന്ത്യയും ചൈനയും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു. കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലെ ഹാജർ നില 100% സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തി കേരളത്തിൽ തിരിച്ചെത്തിയവർ 7 ദിവസത്തെ ക്വാറന്റൈനിൽ പ്രവേശിച്ചാൽ മതിയെന്നും നിർദ്ദേശത്തിലുണ്ട്. പാലാരിവട്ടം പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കാൻ കേരള സർക്കാരിന് സുപ്രീംകോടതി അനുമതി നൽകി. പാലം പൊളിക്കുന്നതിന് മുമ്പേ ഭാര പരിശോധന അഥവാ ലോഡ് ടെസ്റ്റ് നടത്തണം എന്ന ഹൈക്കോടതി ഉത്തരവാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പാലം പണിയുന്നതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കണമെന്നാണ് ജസ്റ്റിസ് രോഹിംഗ്ടൺ നരിമാന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയത്. പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കണം എന്ന സുപ്രീംകോടതി ഉത്തരവ് പുറത്തുവന്ന സാഹചര്യത്തിൽ പുതിയ പാലം നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല ഇ ശ്രീധരന് നൽകുമെന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു. 9 മാസത്തിനുള്ളിൽ പാലം പണി പൂർത്തിയാക്കാനാണ് തീരുമാനം. മഹാരാഷ്ട്രയിലെ കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്ന് 18,390. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 12,42,772. 392 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ മഹാരാഷ്ട്രയിലെ കോവിഡ് മരണസംഖ്യ 33,407 ആയി ഉയർന്നു. ആന്ധ്രാപ്രദേശിൽ ഇന്ന് 7,553 പേർക്ക് രോഗം ബാധിച്ചു. 51 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. 639,302 പേർക്കാണ് ആന്ധ്രയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 5,461 പേർക്ക് കോവിഡ് കാരണം ആന്ധ്രയിൽ ജീവൻ നഷ്ടമാവുകയും ചെയ്തതായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. തമിഴ്നാട്ടിൽ 5,337 പേർക്ക് പുതുതായി രോഗം ബാധിക്കുകയും 76 പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. തമിഴ്നാട്ടിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 5.5 ലക്ഷമായി. നിലവിൽ 46,350 സജീവ കേസുണ്ട്. ഇതുവരെ 8,947 പേർ മരിച്ചതായും തമിഴ്നാട് ആരോഗ്യവകുപ്പ് പറയുന്നു. കേരളത്തിൽ ഇന്ന് 4,125 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 19 പേർ കോവിഡ് ബാധിച്ച് മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 572 ആയി ഉയർന്നു. തിരുവനന്തപുരം ജില്ലയിലെ കോവിഡ് അവസ്ഥ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകുന്നു.
നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 4,125 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 19 പേര് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടുണ്ട്. 40,382 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 3,463 പേർക്ക് സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധ ഉണ്ടായത്. ഉറവിടം അറിയാത്ത 412 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 87 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 38,574 സാമ്പിളുകൾ പരിശോധന നടത്തി. 3,007 പേരാണ് രോഗവിമുക്തരായത്. കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിലാണ് വ്യാപനം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് എന്നാണ്. ഇന്നലെ വരെ സംസ്ഥാനത്ത് ആകെയുള്ള ആക്റ്റീവ് കേസുകളുടെ എണ്ണം 39,258. അതില് 7,047 പേർ തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് 18% കേസുകൾ തിരുവനന്തപുരത്താണ്. മരണങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്ത 553 മരണങ്ങളിൽ 175 സംഭവിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ്. അതായത് 32% മരണങ്ങൾ. ഇന്ന് ജില്ലയില് 681 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 130 പേർക്ക് എവിടെ നിന്ന് ബാധിച്ചുവെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് ആൾക്കൂട്ടമുണ്ടാക്കിക്കൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിവരുന്ന സമരങ്ങളെ കാണേണ്ടത്. നിരന്തരം ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ടും സമരം നടത്തുന്നവര് വേണ്ടത്ര ഗൌരവത്തോടെ ഇത് പരിഗണിക്കുന്നില്ല. മാധ്യമങ്ങളും ആ പ്രശ്നം ഗൗരവത്തോടെ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത്. കോവിഡിനൊപ്പം ജീവിക്കേണ്ട ഈ ഘട്ടത്തിൽ മുൻപുണ്ടായിരുന്ന രീതികളെ നാം അടിമുടി മാറ്റിയിട്ടുണ്ട്. മീറ്റിംഗുകൾ കൂടുന്നത്, വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വിവാഹങ്ങൾ നടത്തുന്നത്, കടകൾ പ്രവർത്തിപ്പിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ സഹായകമായ രീതിയിലാണ്. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഈ കരുതലുകൾ നാം സ്വീകരിക്കുന്നത്. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകള് സമരങ്ങളെന്ന പേരിൽ ആൾക്കൂട്ടം സൃഷ്ടിച്ച് കോവിഡ് പ്രതിരോധത്തെ തകിടം മറിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുൾപ്പെടെ കോവിഡ് പ്രതിരോധത്തിന്റെ ഏറ്റവും അനിവാര്യമായ കാര്യമായി പറയുന്നത് ആൾക്കൂട്ടം ഒഴിവാക്കലാണ്. അത് മുഖവിലക്കെടുക്കാതെയാണ് അക്രമാസക്തമായ ആൾക്കൂട്ട സമരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വൈറസിന് ഏറ്റവും എളുപ്പം പടരാവുന്ന അവസരമാണ് ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്നത്. ഇതിന്റെ ഫലമായി സമരങ്ങൾ നേരിടുന്ന മുതിർന്ന ഉദ്യോഗസ്ഥര്, മറ്റ് പോലീസുകാര് എല്ലാം കോവിഡ് ബാധിതരാകുന്നു. ഇത് വളരെ നിർഭാഗ്യകരമാണ്. കഴിഞ്ഞ കുറെ ദിവസമായി നടക്കുന്ന സമരങ്ങൾ തടയാൻ സംസ്ഥാന വ്യാപകമായി നിയുക്തരായ പോലീസുകാരിൽ 101 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ ഒരു DYSP, ഒരു ഇൻസ്പെക്ടർ, 12 സബ് ഇൻസ്പെക്ടർമാർ, 8 ASIമാർ ഒക്കെ ഉൾപ്പെടുന്നു. കൂടാതെ 71 സിവിൽ പോലീസ് ഓഫീസർമാർക്കും 8 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. 164 പേർ പ്രൈമറി കോണ്ടാക്ട് ആണ്. 171 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. സഹപ്രവർത്തകർക്ക് അസുഖം ബാധിക്കുന്നത് മൂലം നിരവധി പോലീസുകാരാണ് ക്വാറന്റൈനിലാകുന്നത്. കോവിഡിനെതിരെ പ്രവർത്തിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ഇത് വിഘാതമാവുകയാണ്. സാമൂഹ്യ അകലം പാലിക്കൽ മുതലായ കോവിഡ് പ്രോട്ടോകോൾ സമരക്കാർ പാലിക്കുന്നില്ല. ഇക്കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന സേനയാണ് പോലീസ്. അതിനുള്ള പ്രത്യുപകാരമായി അവർക്കിടയിൽ രോഗം പടർത്തുകയാണോ വേണ്ടതെന്ന് എല്ലാവരും ചിന്തിക്കണം. അവരും മനുഷ്യരാണ്. മനുഷ്യജീവനുകളേക്കാൾ വിലപ്പെട്ടതായി മറ്റൊന്നുമില്ല എന്നെല്ലാവരും തിരിച്ചു.
അതേസമയം UAE ഇന്ന് 852 കോവിഡ് പോസിറ്റീവ് കേസാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 86,447 ഉയർന്നു. അതിൽ 76,025 പേരുടെയും അസുഖം ഭേദമായിട്ടുണ്ട്. ഇന്ന് 939 പേർക്കാണ് രോഗമുക്തി സാധ്യമായിട്ടുള്ളത്. നിലവിൽ 10,017 പേരാണ് കോവിഡിന് യുഎയിൽ ചികിത്സയിൽ തുടരുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യത്ത് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും UAE ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ടീം 16 റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനെ പരാജയപ്പെടുത്തി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസന്റെ മികവിൽ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. 9 സിക്സറും ഒരു ബൌണ്ടറിയും സഹിതമാണ് സഞ്ജു സാംസൺ 32 പന്തിൽ നിന്നും 74 റൺസ് എടുത്തത്. ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് 47 പന്തിൽ നിന്ന് 4 ബൌണ്ടറിയും 4 സിക്സറും സഹിതം 69 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. രാജസ്ഥാൻ ഉയർത്തിയ 217 റൺസിന്റെ ലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 200 റൺസെടുത്താണ് തോൽവി സമ്മതിച്ചത്. ഫാഫ് ഡ്യൂപ്ലസിസ് 37 പന്ത് നേരിട്ട് 7 സിക്സറും ഒരു ബൌണ്ടറിയും ഉൾപ്പെടെ 72 റൺസെടുത്ത് ചെന്നൈ നിരയിലെ ടോപ് സ്കോററായി. മഹേന്ദ്ര സിംഗ് ധോണി 17 പന്തിൽ 3 ബൌണ്ടറി 3 സിക്സർ സഹിതം 29 റൺസെടുത്ത് പുറത്താകാൻ നിൽക്കുകയായിരുന്നു. ചെന്നൈ നിരയിൽ ഷെയ്ൻ വാട്സൺ 21 പന്തിൽ 33 റൺസെടുത്തപ്പോൾ ഓപ്പണർ മുരളി വിജയ് 21 പന്തിൽ നിന്ന് 21 റൺസെടുത്താണ് പുറത്തായത്. 2015 മുതൽ 2019 നവംബർ വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 58 രാജ്യങ്ങൾ സന്ദർശിച്ചതായും ഈ ഇനത്തിൽ 517.82 കോടി രൂപ ചിലവാക്കിയതായും ഇന്ത്യ ഗവൺമെന്റ് ഇന്ന് രാജ്യസഭയെ അറിയിച്ചു. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഇക്കാലയളവിനിടെ നരേന്ദ്രമോദി 5 തവണ വീതമാണ് സന്ദർശിച്ചത്. സിംഗപ്പൂർ, ജർമ്മനി, ഫ്രാൻസ്, ശ്രീലങ്ക, UAE തുടങ്ങിയ രാജ്യങ്ങളും പ്രധാനമന്ത്രി ഒന്നിലധികം തവണ സന്ദർശിച്ചതായാണ് ഇന്ത്യൻ വിദേശകാര്യവകുപ്പ് സഹമന്ത്രി വി മുരളീധരൻ ഇന്ന് രാജ്യസഭയിൽ എഴുതി തയ്യാറാക്കി മറുപടി നൽകിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.